കുറ്റത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവൻ നിമിത്തം ഞാൻ വീഴാൻ ഇടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവിന്റെയുമായ കർത്താവെ, എന്റെ ദൃഷ്ടികൾ ഔദ്ധ്യം നിറഞ്ഞതാകരുത്. അതമ്മ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവീൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിഷ്യയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശബദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തരം ശബദമുണ്ട്. യാക്കോബിന്റെ സന്തതിയുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യ ഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിട്ടിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്നനെ ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്കല്ല അപ്പവും മധുരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട എനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ചു വീഴ്ച വൃത്തിയിൽ ഏർപ്പെട്ട അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പനയെ അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ജ്ഞാനം മഹത്വം ആർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ ജ്ഞാനം വായി തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞു പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന്റെ പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമ സങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെ സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു വന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും. ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബാനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എന്റെ ഇതിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുമ്പശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തിരിക്കം എന്നിവ പോലെ ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എന്റെ മൂളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമർത്ഥ ഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളെ എന്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പീശോന്നതി പോലെയും ആദ്യ ഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ യോർദാൻ പോലെയും അത് അവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി വഴുക്കുമ്പോൾ കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തെക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. ഞാൻ എന്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എന്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എന്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം, മൂന്ന് തരക്കാരെ എന്റെ ഹൃദയം വെറുക്കുന്നു, അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷം ഉളവാക്കുന്നു. ഗർഭിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും? നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്! വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം! അനുഭവ സമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. ഒമ്പത് ചിന്തകൾ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. പത്താമതൊരെണ്ണം ഞാൻ പറയാം. മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നെക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്തിന് നിന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനത്ത് തീയാളുന്നു, ദുശാട്ടിത്തിനൊത്ത് കലഹം, കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ചണ്ട രക്തച്ചൊരിച്ചിൽ ഉളവാക്കുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. പരദോഷകന് വേഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീര വനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാന ഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ചാട്ടം കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും. നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാഴ്ത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്. നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ്. അപവാദമേൽക്കാത്തവരും അതിന്റെ കോപത്തിന് ഇരയാകാത്തവരും അതിന്റെ നുഖം വഹിക്കാത്തവരും അതിന്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ. അതിന്റെ നുഖവിരുമ്പും ചങ്ങല പിച്ചളയുമാണ്. അത് വരുത്തുന്ന മരണം ദുർമരണമാണ്, പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം. ദൈവഭക്തന്റെ മേൽ അതിന് അധികാരമില്ല. അവൻ അതിന്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. കർത്താവിനെ പരിത്യജിക്കുന്നവർ അതിന്റെ പിടിയിൽ അമരും. അത് അവരുടെ ഇടയിൽ കത്തിജ്വലിക്കും. കെടുത്താൻ കഴിയുകയില്ല. സിംഹത്തെ പോലെ അത് അവരുടെ മേൽ ചാടി വീഴും. പുലിയെ പോലെ അവരെ ചീന്തിക്കളയും. നിങ്ങളുടെ ഫൂസത്വമുള്ള വേലി കൊണ്ട് സുരക്ഷിതമാക്കുക. സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക. വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക. വായിക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും. അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകളനുസരിക്കുന്നു. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയ സമയത്തിന് തിരിച്ചു കൊടുക്കണം. വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നതുവരെ അയൽക്കാരന്റെ കൈ ചുംബിക്കുകയും അവന്റെ ധനത്തെ പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുമുണ്ട്. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരുന്ന പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അവനത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയൻ പണം അപഹരിച്ചത് തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കിയാണ്. നിന്നെയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവനിടയാകരുത്. കൽപ്പനകളെ പ്രതിദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായി അവനെ വെറും കൈയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതന്റെ കൽപ്പനകളനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും അത് ഉപകരിക്കും. നല്ല മനുഷ്യനയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ. ജാമ്യക്കാരന്റെ കാരണം വിസ്മരിക്കരുത്. അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവിടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അതവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു. പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാനിടയാക്കി. ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനത്തെ അയൽക്കാരനെ സഹായിക്കുക. വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവൻ എന്ന ദുഷ്കീർത്തി വരരുത്. വീട് തണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്. വായു പൊത്തി നിൽക്കേണ്ടി വരും. അന്യ വീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ നീ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല പരുഷവാക്കുകളായിരിക്കും നീ കേൾക്കുക. ഹേ മനുഷ്യ, വന്ന മേശയൊരു കൂടുത്തു വിളമ്പോ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാന്യന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരിക. എന്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമന്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുമ്പിൽ അവനെ കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവനെ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു. മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരമിട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവനൊരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ചു കെട്ടേണ്ടി വരും. അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാട്ട്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പല്ലിഞ്ഞരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യ ദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യ സ്വർണത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തെക്കാളും. ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയത്തിന്റെ ആനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തെക്കാൾ മരണവും മാറാ രോഗത്തെക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ ഘ്രാണമാസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദ ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചിരിക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു. വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ്. വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല. പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണ നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്. നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിതമർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ്. പോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവനാരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും. സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവനെ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവന്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവനെ കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടനാട്ടിക്കാരൻ അതിൽ തട്ടിവീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്നിനെന്തിക്കാരിയുമായ മനുഷ്യനാരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്തപിക്കാനിടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം വരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവനെ നഷ്ടം വരികയില്ല. പാറിക്കുമോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:1-11. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞയില്ല എന്ന് പറഞ്ഞു. യേശു അവളോട് സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്നേ അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചി നോക്കിയാറെ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവന് വിശ്വസിച്ചു. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർനഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾപ്പാർത്തില്ല. ദൈവമേ സുജനയ്ക്ക് യോഗ്യമാണെന്നു ബാരിക്കുമോ?
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയതര നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ബുധനാഴ്ചയോടും സൗത്തോഷ്മ ശാസ്ത്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന അനുഗ്രഹീതമായ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ കണക്കോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന ഈ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവസാന്നിധ്യ ബോധം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പാൻ അവരുടെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ, അങ്ങയുടെ സാന്നിധ്യം നമ്മളായിരിക്കുന്നിടത്തുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ധന്യമാറുന്ന ഈ പ്രാർത്ഥന സംബന്ധിക്കുവാൻ നമുക്ക് അവസരം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും നേതൃത്വം നൽകുകയും ചെയ്ത പിതാക്കന്മാരെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ സാന്നിധ്യ കൂടെ നിറയ്ക്കുന്ന വന്നിയ മാമനച്ചൻ, പ്രിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയ ഐസക് വി പ്രകാശച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ താഴ്മയോടുകൂടി സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിന് പ്രസാദകമായി തീരുവാൻ ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം, എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതരാം സംഘപ്രാവേ നീ വന്ന് എപ്പോഴും എന്നിൽ അധിവസിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപകളെ നൽവരങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ താഴ്മയോടെ ഒരുക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ നമ്മളിലേക്ക് ആവർത്തിപ്പാൻ തക്കവണ്ണം സ്വർഗത്തേക്ക് നോക്കി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗീതം ദൈവ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. വിശേഷ ഗീതങ്ങളിൽ 69-ാമത്തെ
സ്വർഗ മണ്ഡപം വീണ്ടിറങ്ങി വന്ന ഉന്നതരാം സംഘ പ്രാവേണി വന്ന
പിതാവിനും പുത്രനും പരസ്പരവും ഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ആപലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ണ് ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനവും. മറയ്ക്കും ഓർമ്മീതയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ളവരാളവരും പാപം ഒഴികെ ഞങ്ങളെ പോലെയായി തീർന്ന ദൈവമായുള്ളവേ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് നിന്നെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെ ദുഃഖത്തോടെ നിന്നെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാൽ കുടിച്ചവനായ എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ നിന്റെ കരുണയാകുന്ന വാതിലും ഞങ്ങൾ മുട്ടുന്നു. നിന്റെ താരങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ ഞങ്ങൾക്ക് തുറന്നു തരയണമേ. തല കൽപ്പനകാല ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങളിൽ മുളപ്പിക്കണമേ. ശൗമേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവർക്ക് കൊടുത്തവനെ ഞങ്ങളോടുള്ള നിന്റെ കൃപയെ ഞങ്ങൾ അറിവാൻ നിന്റെ കരുണയാ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടും കൊണ്ടവനെ പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയ സമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യം നിന്നെ പ്രസാദിപ്പിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകവും കർത്താവുമായ ഞങ്ങളുടെ കാലുകളെ പ്രകാശിപ്പിക്കുകയും ഉള്ളതും ആയിട്ടുള്ളവർ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപികളായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവ്, ഞങ്ങളുടെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾക്ക് കുറവ് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയായി ഞങ്ങൾ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രതിഷ്ഠയുടെ ദിവസത്ത് ഞങ്ങളുടെ രഹസ്യകറകൾ ഞങ്ങൾ കാണപ്പെടുമാറാകരുത്. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിൽ മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുത്. ദയാനിധിയായ ഉടയവനെ, ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസരാകുന്നുവെന്ന് ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ മുൻപാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുമാറാകരുത്. ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കണമേ. ദരിദ്രനായ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായ ഞങ്ങളെ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ്റെ ഒരുക്കൽ ഞങ്ങളെയും വേണ്ടണമേ. ഞങ്ങളുടെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളെക്കാതെ സൃഷ്ടിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ്, ബലഹീനല്ല ഞങ്ങളെ ഇടത്തെ ഭാഗത്ത് നീ നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖത്തിൽ പ്രശോഭിച്ചുകൊണ്ട് നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ നിർത്തണമേ. ഈ ഞങ്ങൾ പാവി ആരാകുന്നുവെന്നും നിന്റെ ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളൂവെന്നും നിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യവും ന്യായവിധിയും ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിന് ഇറങ്ങി വരരുത്. ബഹുലവും ദിവ്യവുമായ ഞങ്ങളുടെ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകരുത്. ഞങ്ങളുടെ ആയുസിന്റെ സംവത്സരങ്ങളെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുത്. ഞങ്ങൾ നിന്നെ പിന്തുടരാതെ വ്യർത്ഥമായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിനായ പുത്രനെ പോലെ നിന്റെ കൃപ ഞങ്ങളെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ അവിടുത്തെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചീട്ടുകളെ കീറിക്കളയണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു. കാണാതെ പോയ ആണിനെ പോലെ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും അതിനൊന്നാം നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുവൻപാക ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. ആകുമ്പോത്തന്നും പൈസകായമായുള്ളവേ, ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം ചെയ്യുന്നു.
പരിശുദ്ധാത്മാവിനെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ വീണ്ടും ഒരുമിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ നാമധേയത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടെ സംഗമിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മുടെ ഈ കൂട്ടായ്മ ധന്യമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഇനിയും നമ്മുടെ സഭയുടെ ആരാധനാ വർഷങ്ങളിലെ ഏറ്റവും പ്രാധാന്യമേറിയിരിക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ ഉള്ള ഒരു ഒരുക്കമാണ്. ഈ വരുന്ന ഞായറാഴ്ച പുത്തന ഞായറാഴ്ച, അതിനോടുകൂടെ നമ്മുടെ 50 ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മീയ ജൈത്ര യാത്ര ജീവിതത്തിൽ ഒരിക്കൽ കൂടി പുനരാരംഭിക്കുകയാണ്. പല മനുഷ്യരുടെയും ഹൃദയങ്ങൾക്ക് സ്വപ്നം കാണും, ഇതുവരെ നന്നായില്ല, ഇനിയും 50 ദിവസം ആകുമ്പോഴത്തേക്കും നന്നായി തുടങ്ങണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ആ ചിന്തകളൊക്കെ സഫലീകരിക്കട്ടെ. തീർച്ചയായിട്ടും പരിശുദ്ധ നോമ്പ് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വർഷവും ഒരു പക്ഷേ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പരിശുദ്ധ സഭ നമുക്ക് ഈ നോമ്പുകൾ നൽകുന്നത് ഒരു അനുഗ്രഹമാണ്. നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരാണ്. ആ വാഹനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അതിൻ്റെ സമയങ്ങളിൽ അതാത് സമയങ്ങളിൽ സർവീസ് നടത്തിയൊക്കെ നമ്മൾ അതിനെ പരിചരിക്കാറുണ്ട്. ഈ ഭൂമിയിലെ അത് യന്ത്രങ്ങളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ഓരോന്നിനെയും ശ്രദ്ധയോടെ പരിചരിക്കുന്നതനുസരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഉപകരണങ്ങളും ജീവജാലങ്ങളും വസ്തുക്കളും ഒക്കെ നമ്മൾ ശ്രദ്ധയോടെ പരിചരിക്കുന്ന ഒരു പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതിനേക്കാൾ അത്രയും വലുതാണ് മനുഷ്യൻ. അപ്പം മനുഷ്യനും ചില പരിചരണങ്ങൾ ആവശ്യമാണ്. ഈ നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആത്മീയ പരിചരണമാണ്. നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് എവിടെയാണ് കുറവുകൾ, എവിടെയാണ് തിരുത്തേണ്ടത്, അതിന്റെ വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, ജീവിത ശൈലിയാകട്ടെ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ദൈവം മുമ്പാകെ പ്രാർത്ഥിച്ച് ശുദ്ധീകരിച്ച് നന്മയിലേക്കുള്ള വളർച്ച. ഏത് സമയത്ത് ഈ ഭൂമി ഓർപ്പെട്ടു പോകുമ്പോഴും ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രയാണമായി ഈ ദിനങ്ങളെയൊക്കെ കാണുവാനും ആ ഒരു തലത്തിൽ നമ്മുടെ ഈ വരാൻ പോകുന്ന ദിനങ്ങളൊക്കെ കരുതുവാനും ചിന്തിക്കുവാനും ഒക്കെ ദൈവം അനടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വലിയ കൂതാശയോടുകൂടിയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശുഭക്കോനം അതൊരു ശുശ്രൂഷ എന്ന് പറയുന്നെങ്കിലും വാസ്തു ഒരു കൂതാശ തന്നെയാണ്. ശുഭക്കോൻ ഒരു കൂതാശയാണ്. നമ്മളൊക്കെ ആ കൂതാശയിൽ കൂടി നമ്മൾ ഭക്തിയോടെ സംബന്ധിക്കുമ്പോൾ നമ്മളെ വീണ്ടും ഓരോ വർഷവും ഈ കൂതാശ നമ്മളെ കഴുകി ശുദ്ധീകരിക്കുക, ഒരു കുമ്പസാരം പോലെ തന്നെ. അതുകൊണ്ട് ആ പരിശുദ്ധമായ കുമ്പസാരത്തിൽ കൂടി ആരോടെങ്കിലും പകയോ വിദ്വേഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറഞ്ഞ് ഒരു ശിശുവിന്റെ മനസ്സുപോലെ രൂപാന്തരം പ്രാപിപ്പാൻ ദൈവമേ ഞങ്ങളുടെ അഹങ്കാരവും അഹന്തയും അഹംഭാവം അലംഭാവങ്ങളൊക്കെ നീക്കി നിർമ്മലതയോടുകൂടി ജീവിക്കാൻ ഈ ഭൂവിൽ ജീവിക്കുന്ന നിമിഷം വരെയും പ്രകാശമുള്ളവരായി ചൈതന്യമുള്ളവരായി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഈ നോമ്പ് ഒരുക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രത്യേക ഐസകചന അച്ഛൻ രണ്ടാഴ്ച നാട്ടിലൊക്കെ ആയിരുന്നു. നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ അച്ഛൻ പറയാൻ കാണും. അത് ഒട്ടും ചൂട് കുറയാതെ പറയാൻ ഉള്ള കേൾക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു ഇന്ന് അച്ഛൻ ധ്യാനം നിർവഹിക്കണം. നമുക്കറിയാമല്ലോ ഏത് സമയത്ത് പറഞ്ഞാൽ അച്ഛനിങ്ങനെ നോക്കിയിരിക്കുക, കാരണം അച്ഛനോ താല്പര്യമാണ് ദൈവചനം പറയാനും അതിനുള്ള അറിവും കൃതയൊക്കെ അച്ഛന് ദൈവം നൽകിയിട്ടുണ്ട്. ഞാൻ അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അച്ഛന് ഇതിന് നേതൃത്വം നൽകുന്നത് അച്ഛൻ തന്നെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാവരുടെ പേരിൽ പ്രിയ അച്ഛനെ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ 182 ഗീതം 182 എന്നെ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ എന്നുള്ള പഴയ ഗീതം നമുക്ക് ആലപിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുന്നവർ ദയവായിട്ട് നിങ്ങളുടെ ഫോൺ മ്യൂട്ട് ചെയ്യുന്നതിൽ സംബന്ധിക്കുക. നിങ്ങൾ അവിടെ ഇടയിലേക്ക് സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ വിചാരം നിങ്ങൾ ഏതാണ്ട് പറയാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ നടത്തുമ്പോഴൊരു പ്രയാസമാണ്. ദയവായിട്ട് നിങ്ങളത് മ്യൂട്ട് ചെയ്ത് ഭക്തിയോട് പ്രാർത്ഥനയോട് ഇതിൽ സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സുവിശേഷ ഗീതങ്ങളിൽ 182 ഗീതം ദൈവ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിൽ നമുക്ക് പറയാം. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമേ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമേ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ഈ സുബോറോ പ്രാർത്ഥനാ സംഗമത്തിലൂടെ ഒരു പ്രാവശ്യം കൂടി വചന ശുശ്രൂഷയ്ക്കായി തന്നെ നിയോഗിച്ചതിലുള്ള സന്തോഷം ആമുഖമായി ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടും അച്ഛൻ പറഞ്ഞ സ്വാഗതത്തിലെ നല്ല വാക്കുകൾക്ക് ഞാൻ അതിന്റെ അടുത്തൂടെ പോലും പോകുന്ന ആളല്ലെങ്കിലും അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഏറെ സന്തോഷിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഓൾബോധിപ്പിച്ചുകൊണ്ടും അച്ഛൻ പറഞ്ഞു, നാട്ടിൽ പോയതിന്റെ ചൂടേറിയ വാർത്തകൾ പറയാൻ കാണും, നിശ്ചയമായും ഉണ്ട്. നാട്ടിൽ ഇവിടത്തേക്കാളും നല്ല ചൂടായിരുന്നു. അപ്പൊ ആ ചൂടിനെ കുറിച്ച് പറയാനല്ല നമ്മൾ കൂടിയതെങ്കിലും പോയ ദൗത്യമൊക്കെ ഭംഗിയായി പൂർത്തീകരിപ്പാൻ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ലഭിക്കപ്പെട്ടു എന്നത് ഓർക്കുന്നു, സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് 3 ബുധനാഴ്ചകൾ നിങ്ങളുടെ സംഗമത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഐ മിസ് യു പറയാറുണ്ടോ? ഉണ്ട്. നമ്മൾ വളരെ പരിചയത്തിലിരിക്കുന്ന ആളുകളെ ഒക്കെ കാണുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാനെങ്കിലും നമ്മൾ പറയും, റിയലി ഐ മിസ് യു. പക്ഷെ എനിക്ക് മിസ് ചെയ്യപ്പെട്ടതിൽ ഹ്യൂസ്റ്റൺ ദേശത്തെക്കാളും എനിക്ക് മിസ് ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇടവക തന്നെയായിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനാ സംഗമത്തിലെ കൂട്ടായ്മയിൽ സംബന്ധിക്കാഞ്ഞതിന്റെ ഒരു പ്രയാസം, ആ ബുധനാഴ്ചകളിലൊക്കെ അർദ്ധരാത്രിയിലാണ് ഇവിടെ നടക്കുന്നതെങ്കിലും, ഞാൻ നാട്ടിൽ അർദ്ധരാത്രി ആയിരുന്നു, ഇവിടെ പകലായിരിക്കും, എങ്കിലും ആ സമയം കൃത്യമായിട്ട് ഓർക്കാൻ ഒരവസരം ലഭിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കട്ടെ. പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ആമുഖ വാക്കിൽ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു. എല്ലാ ഉപകരണങ്ങളും അത് അതിന്റെ വെടിപ്പോടും അതിന്റെ തത്വത്തോടും കൂടി ശുചീകരിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അതിൽ യഥാർത്ഥ ഫലം ലഭിക്കുന്നത്. ഉപകരണങ്ങൾക്ക് മാത്രമല്ല, പ്രകൃതിയുടെ നിയമം തന്നെ അങ്ങനെയാണ്. ഓരോ വർഷവും ഒരു പടംപൊഴിക്കൽ മിക്ക ജീവജാലങ്ങൾക്കുമുണ്ട്, സസ്യലതാദികൾക്കുണ്ട്. അതിനുള്ളൊരവസരമായിട്ട് നമുക്ക് വീണ്ടും ഒരു നോമ്പുകാലം ലഭിക്കുകയാണ്. ഒരു ചിന്ത എന്റെ മനസ്സിൽ നിങ്ങളുടെ മധ്യത്തിൽ ചോദ്യമായിട്ട് തരുവാനുള്ളത്, സാൻഡ്വിച്ച് നമ്മൾ കഴിക്കാറുണ്ട്. അമേരിക്കയിൽ വ്യാപകമായിട്ട് കഴിക്കുന്ന ഭക്ഷണ കാര്യങ്ങളിൽ ഒന്നാണ് സാൻഡ്വിച്ച്. ഈ സാൻഡ്വിച്ചിലെ ഒരു ഔട്ടർ കവറിങ് ഉണ്ട്, ഫസ്റ്റ് പാർട്ട്, അതിന്റെ ഒരു അവസാനവും ഒരു കവറിങ് ഉണ്ട്, രണ്ട് കവറിങ്. അതിന്റെ നടുക്കൊരു സ്റ്റഫും കിട്ടും. ഇതിലേതാ നമുക്ക് ഇഷ്ടം? നടുക്കത്തെ സ്റ്റഫ്. പക്ഷെ നോമ്പുകാലവും എന്റെ മനസ്സിൽ വരുന്നത് ഒരു സാൻഡ്വിച്ചാണ്. പേത്രത്ത എന്ന് പറയുന്ന അതിന്റെ ഒരു ഔട്ടർ കവറിങ്, നോമ്പ് വീടൽ എന്ന് പറയുന്ന അതിന്റെ അടുത്ത ഔട്ടർ കവറിങ്, ഇതിന്റെ ഇടയ്ക്ക് എന്താ ഉള്ളത്? നോമ്പ്. അപ്പൊ ഈ സാൻഡ്വിച്ചിൽ നമ്മൾ നടുക്കുള്ള സാധനമാണോ ഇഷ്ടപ്പെടുന്നത്, അതോ ഔട്ടർ കവറിങ് ആണോ? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഔട്ടർ കവറിങ്. അതുകൊണ്ടാണ് പേത്രത്ത എന്റെ പള്ളിയിലും ഈ ഞായറാഴ്ച, ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ഭക്ഷണമുണ്ട്, അപ്പം പറഞ്ഞു കഞ്ഞിയാ ഈ ആഴ്ച. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, എന്നാ നിങ്ങളങ്ങ് കുർബാന നടത്തിക്കോളാൻ. ഞാൻ വെറുതെ പറഞ്ഞതാ തമാശ രൂപത്തിൽ. കാരണം അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും പലരുടെയും മനസ്സിൽ അത് പെട്ടെന്ന് വരും. ഇന്ന് പേത്രത്തായിട്ട് എന്താ ആരെങ്കിലും കഞ്ഞി കുടിക്കുമെന്ന് ചോദിച്ചാൽ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമല്ല. അന്ന് ഏറ്റവും എന്തൊക്കെ നമുക്ക് കിട്ടാവോ അതെല്ലാം കൂടെ ഭക്ഷിക്കാനുള്ള ഒരു ആർത്തി ആവേശം നമുക്കുണ്ട്. പിന്നെ പിന്നെ എല്ലാം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എണ്ണി 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 50-ാം ദിവസം ആകട്ടെ, 49-ാം ദിവസം മുതൽ മണത്ത് നോക്കാൻ തുടങ്ങും, ചിലട് ഉപ്പ് നോക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് 50-ാം ദിവസം ആയപ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ തടഞ്ഞു വെച്ചു അതെല്ലാം ഇരട്ടി ആവേശത്തോടെ കഴിക്കാനും. ഞാൻ ഒരു എക്സാമ്പിൾ സാൻഡ്വിച്ചിന്റെ പറഞ്ഞത്, സാൻഡ്വിച്ചിന്റെ ഔട്ടർ കവറിങ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ, പക്ഷെ നോമ്പെന്ന് പറയുന്ന സാൻഡ്വിച്ചിന്റെ ഔട്ടർ കവറിങ് ആണ് നമുക്ക് ഇഷ്ടം. പക്ഷെ ഏത് ഭാഗം തന്നെ നമ്മൾ ഇഷ്ടപ്പെടണം, അതിന്റെ ഉള്ളിലിരിക്കുന്ന കാര്യം തന്നെ ഇഷ്ടപ്പെടാനായിട്ട് മനസ്സുകൊണ്ട് ഒരുങ്ങുമെങ്കിൽ ഈ നോമ്പുകാലം അനുഗ്രഹമായിട്ട് തീരും. ഞാനൊരു ചെറിയ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ നോമ്പുകാലത്തിന്റെ ചില ചിന്തകളെയാണ് ഇന്ന് എനിക്ക് പങ്കുവെക്കുവാനായിട്ട് ദൈവം എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22, 23, 24 വാക്യം. ഇത് മൂന്ന് വാക്യം കൂടെ ഒരുമിച്ച് വായിച്ചെങ്കിലേ ഇതിന്റെ അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. ആ വാക്യത്തിന്റെ ഉള്ളിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം ഒളിച്ചിരിപ്പുണ്ട്. ഒരു വാക്യമാണ്, അതിന്റെ വാക്കും വാക്ക് വാക്കായിട്ട് എടുത്തു വേണമെങ്കിൽ നമുക്ക് ഡിസെക്ട് ചെയ്തൊരു പ്രസംഗം ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ മുഴുവൻ ആശയത്തെ ഞാൻ പറയുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനിൽ, ആ മനുഷ്യന്റെ കൃപയെ ദൈവ ആത്മാവുമായിട്ട് സംയോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാകാൻ പറ്റും? ഒരു പുതിയ മനുഷ്യനാകാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു മനുഷ്യൻ, അതിനോട് ചില കാര്യങ്ങൾ ചേർത്ത് വെക്കണം. എന്താ ചേർത്ത് വെക്കുന്നേ? ദൈവത്തിന്റെ ആത്മാവിനെ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ആരായിട്ട് മാറും? ഒരു പുതിയ മനുഷ്യനായിട്ട് മാറും. അപ്പൊ നമുക്കൊരു പുതിയ മനുഷ്യനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു പുതിയ അനുഭവത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളിൽ തന്നെ ആ മനുഷ്യൻ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷെ ആ മനുഷ്യനിൽ ഒരുപാട് മേഖലകൾ വന്ന് കാർമേഘം പോലെ മൂടിക്കഴിഞ്ഞപ്പോൾ യഥാർത്ഥമായ ആത്മീയ മനുഷ്യൻ എവിടെയോ ഒളിക്കപ്പെട്ടു. നമ്മളെല്ലാം യഥാർത്ഥത്തിൽ വ്യക്തിപരമായി പറഞ്ഞാൽ നല്ല മനുഷ്യരല്ലേ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെയും എനിക്കൊരു തിന്മ ഉണ്ടാക്കുന്ന മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ എപ്പോഴാ നമ്മൾ തിന്മ ഉണ്ടാക്കുന്നത്? ഈ കാർമേഘങ്ങൾ, ലോകത്തിലെ ചില കാർമേഘങ്ങൾ, ചില മോഹങ്ങൾ, ചില ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യനെ ആവരണം ചെയ്യുമ്പോൾ നമ്മൾ ആരായിട്ട് മാറും? മറ്റൊരു മനുഷ്യനായിട്ട് മാറ്റപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ പുതിയ മനുഷ്യനെ തേടാനുള്ള ഒരു യാത്രയുടെ അനുഭവമായിട്ട് നമുക്ക് ഈ നോമ്പുകാലത്തെ എടുക്കാം. നോമ്പ് എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രധാന ദിവസങ്ങൾ നമ്മൾ പ്രത്യേകം മാറ്റിവെക്കുകയും ചെയ്തു. ഞാൻ എന്റെ പള്ളിയിലും കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രത്യേക ദിവസം? നമ്മളൊക്കെ, നമ്മുടെ പൂർവികർ, പ്രത്യേകിച്ച് ഒരു 1-ോ 2-ോ 3-ോ തലമുറ വരെ പുറകോട്ടുള്ളവരെ നമുക്ക് ഓർമ്മയുണ്ട്, ശരിയല്ല? അതിൽ കൂടുതൽ 15-ാം നൂറ്റാണ്ടിലെ നമ്മുടെ അപ്പച്ചന്റെ ഓർമ്മ അറിയാവുന്ന ആരെങ്കിലും എന്റെ മുമ്പിലുണ്ടോ? പതിനെട്ടാം നൂറ്റാണ്ടിലെ നമ്മുടെ അപ്പച്ചന്റെയോ അമ്മച്ചിയുടെയോ ഓർമ്മയോ കല്ലറയോ ഓർമ്മയുണ്ട്. എന്റെ അപ്പനും ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു അപ്പച്ചന്റെ അപ്പന്റെ കല്ലിനെ ഓർമ്മ നടത്തണം. ഞാൻ ചോദിച്ചു എവിടെ സ്ഥലം? അത് ഏതാണ്ട് സ്ഥലം ഊഹമുണ്ട്, പക്ഷെ അതിന്റെ ചുറ്റുമെല്ലാം ആ കല്ലറ വെച്ചേക്ക്. ഇനിയിപ്പം വൈദികർക്കൊക്കെ നാട്ടിൽ ചെന്ന് ദൂരം വെക്കണമെങ്കിൽ ഒന്നുകിൽ ഹെലികോപ്റ്റർ വേണം, കാരണം ഇതിന്റെ ഇടയ്ക്ക് കൂടെ പോകാനുള്ള സ്ഥലമില്ല. ഒരു കുടുംബങ്ങൾ തമ്മിലുള്ള കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്റെ കല്ലറയെക്കാളും വലുതായിരിക്കണം ആ കല്ലറ, എന്നെങ്കിലേ നമ്മുടെ മഹത്വം കാണാൻ പറ്റൂ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മദ്മഹായോട് ചേർന്ന് അടക്കിയില്ലെങ്കിൽ അകത്തുനിന്ന് വരുന്ന പുക നമുക്ക് കിട്ടത്തില്ല. നാട്ടിൽ ജീവിച്ചിരുന്നപ്പം ഈ പുകയേക്കാൻ പള്ളിയിൽ പോരാൻ പറ്റിയില്ലെങ്കിലും മരിക്കുമ്പം ഈ പുകയേക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മളെ അടക്കണം. ഇതൊക്കെ വലിയ വാശിയോട് നടത്തുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ രണ്ട് ദിവസങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കാകെ അറിയാവുന്നത് രണ്ടോ മൂന്നോ തലമുറകൾ പുറകോട്ടുള്ള പൈതൃകത്തിന്റെ ഓർമ്മകളെ നമുക്കുള്ളൂ. പക്ഷേ സഭ എന്തിനു വേണ്ടി ഈ ദിവസം വെക്കുന്നു എന്ന് ഞാൻ എന്റെ എളിയ ചിന്തയിൽ മനസ്സിലാക്കുന്നത്, നമ്മളൊക്കെ അവരെ മറന്നാലും നമ്മുടെ തലമുറ ഇപ്പൊ നമ്മളെ എത്ര നാൾ ഓർക്കും? നമുക്ക് ഈ ചിന്തയുണ്ടോ? ഓ, എന്നെ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛാ എന്നൊക്കെ രക്ഷപ്പെട്ട് പറയാനുള്ള കാരണം നമുക്ക് തന്നെ അറിയാം, ഓർക്കാനൊന്നും എന്റെ ഇല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇടയ്ക്ക് പറയുന്നത് എന്നെ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെയും പല സെമിത്രികളുണ്ട്. ഞാനിവിടെ ഒരു തിരുമേനിയെ നാട്ടിൽ നിന്ന് വന്നപ്പം തിരുമേനിയെ ആദ്യം കൊണ്ട് കാണിച്ചത് ഒരു സെമിത്രിയാണ്. കൊണ്ട് കാണിച്ചപ്പോ തിരുമേനി പറഞ്ഞു, മരിക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ മരിക്കണം. ആ തിരുമേനി ഇപ്പഴും ജീവനോടെ ഉണ്ട്. ഞാനും പറഞ്ഞു, തിരുമേനി എന്റെ ഒരു ആഗ്രഹം പോകുന്നതിന് മുമ്പ് മരിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ മരിക്കണം. അത് ഇത്രയും സുന്ദരമായിട്ട് കിടക്കും, പക്ഷെ പള്ളിയോട് ചേർന്നല്ല എന്നൊരു ദുഃഖവും നമുക്കുണ്ടെങ്കിലും മനോഹരമായിട്ട് അതിന്റെ ഉടമസ്ഥർ അതിനെ ഭംഗിയായിട്ട് നോക്കിക്കോളും. വർഷങ്ങൾ കഴിഞ്ഞാലും വലിയ യുദ്ധഭൂമി ഒന്നും ആയില്ലെങ്കിൽ അതിങ്ങനെ തലമുറകളായിട്ട് ഒരു ഗാർഡൻ പോലെ ഒരു ഉദ്യാനം പോലെ അതിങ്ങനെ നടത്തപ്പെടും. എന്നാൽ സഭ എത്ര തലമുറകൾ നമ്മൾ മുന്നോട്ട് പോയാലും നമ്മളെ മറക്കില്ല എന്നതിന്റെ തെളിവാണ് രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾ സഭ ഇതിനു വേണ്ടി മാറ്റിവെച്ചത്. ആലോചിച്ച് നോക്കിയാൽ മതി, സഭ നമ്മുടെ പൂർവികരെ ഒരിക്കലും മറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സഭയുടെ പാരമ്പര്യത്തിൽ അവർ നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഒരുപാട് സഭയുടെ വലിയ അധ്യക്ഷ സ്ഥാനത്തേക്കൊന്നും എത്തിയില്ലെങ്കിലും കടന്നുപോയ പൂർവികരെ സഭ നിർമ്മലമായ ഓർമ്മകളിലൂടെ അവർക്കു വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ആചാര്യന്മാർക്ക് വേണ്ടി കൗതാശികമായ ജീവിതം നമുക്ക് പങ്കുവെച്ച ആചാര്യന്മാർക്ക് വേണ്ടി, മഹാപുരോഹിതന്മാർക്ക് വേണ്ടി ഒരു ദിവസവും കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ വഴി നടത്തിയ പൂർവികരുടെ ഒക്കെ ഓർമ്മകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ദിവസം പ്രത്യേകമായി വാങ്ങിപ്പോയവർക്ക് വേണ്ടി മാറ്റിവെച്ചത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു തലമുറ മുമ്പ് വരെയുള്ളവരെ ഓർക്കാനുള്ള കാരണം എന്നാ? അവരോടുള്ള ഭക്തി ജീവിതം കൊണ്ടാണോ എന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാനും എന്റെ വല്യപ്പച്ചനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇരിക്കുന്ന എല്ലാവർക്കും വല്യപ്പച്ചനെയും അതിന്റെ തൊട്ട് തലമുറയൊക്കെ ഓർമ്മ കാണും. അവര് തന്ന പറമ്പിന്റെ ഓർമ്മകളല്ലേ നമുക്ക് കൂടുതലും ഉള്ളേ? അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഭക്തി ജീവിതം ഉണ്ടോ? അവര് പഠിപ്പിച്ച വേദപുസ്തകത്തെ കുറിച്ചാണോ നമ്മൾ കൂടുതൽ ഓർക്കുന്നത്? അവര് തന്ന ആ പ്രോപ്പർട്ടിയെ കുറിച്ചാണോ? നിങ്ങൾക്ക് പല ഉത്തരങ്ങൾ കാണും, പക്ഷേ എന്റെ മനസ്സിൽ ശക്തമായി വരുന്ന ഉത്തരം, ഇതിനെ താരതമ്യപ്പെടുത്തിയാൽ അവര് യോശുവായുടെ കഥയും മോശയുടെ കഥയൊക്കെ വല്യപ്പച്ചന്റെ നെഞ്ചത്തോട് നമ്മളെ കിടത്തി ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല സണ്ട സ്കൂൾ പഠനത്തെക്കാളും വ്യക്തമായിട്ട് അവരൊക്കെ പഠിപ്പിച്ചത്, അവരുടെ ആ പറച്ചിലിന്റെ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യും, ചെങ്കടലിലേക്കൊക്കെ ഇറങ്ങുന്ന അതേ ഫീലിംഗിൽ നമുക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെയാണോ ഇപ്പം സ്മരണകളിലേക്ക് വരുന്നത്? അതോ ഭാഗം വെച്ചപ്പം കുറവും കൂടുതലും വന്നതിന്റെ ഓർമ്മകളാണ്? ഞാനത് ചില വ്യക്തികളോടൊക്കെ ചോദിച്ചപ്പം ആദ്യം ഖണ്ഡിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതാ ശരി, ആ ഭാഗം വെക്കലിന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് ഓർമ്മയുള്ളു, എന്നെ മനഃപൂർവ്വം ആ തോട്ടിന്റെ കാര്യമാണ് ഞങ്ങൾക്ക് തന്നെ, മറ്റേവന് കണ്ണായ സ്ഥലം എല്ലാം കൊടുത്തു. അപ്പൊ ഈ വേദനകളുടെ ഓർമ്മകൾ ഉണ്ട് എങ്കിലും നമ്മളെ സമൂഹം എന്ത് പറയുമെന്ന് പേടിച്ച് അവർക്ക് വേണ്ടി നമ്മൾ ഈ ധൂപം അർപ്പിക്കുമ്പോൾ സഭ പഠിപ്പിക്കുന്നു, നമ്മൾ മറന്നാലും സഭ ഈ പൂർവികരെ മറക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള രണ്ട് ദിവസങ്ങൾ കൃത്യമായി, ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കാണും എങ്കിലും ഈ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രണ്ട് ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെടട്ടെ. ഈ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണോന്ന് ചോദിച്ചാൽ മറുപടി നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെ ചെയ്യും? ഉദാഹരണം പറഞ്ഞ ഭക്ഷണം, ഇനിയിപ്പോ അച്ഛന്മാർ പറഞ്ഞതുകൊണ്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ അച്ഛൻ എവിടെങ്കിലും തെറ്റിക്കുന്നുണ്ടോന്ന് നമ്മളത് കൃത്യമായിട്ട് നോക്കും. എന്റെ ചെലപ്പത്തിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, മീൻ കഴിക്കുന്ന അച്ഛന്മാരെ എനിക്കറിയാം, അതുപോലെയൊന്നും ആകരുത്. അപ്പൊ മീൻ കഴിക്കുന്ന അച്ഛനാകരുത്, ഇതാണ് ആദ്യത്തെ ഉദ്ദേശം എനിക്ക് കിട്ടിയത്. പിന്നെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ചിലട് വന്ന് നമ്മുടെ കയ്യിലെ ഈ താഴെ മുട്ടിന്റെ ഭാഗത്ത് താഴമ്പൊക്കെ പരിശോധിക്കും. ഇതുണ്ടെങ്കിൽ നമ്മളെന്ത് ഉള്ളവരാ? നോമ്പുള്ളവരാ. അപ്പൊ ഇങ്ങനെ കുമ്പിടുന്നവർ നോമ്പുകാലല്ല, കുമ്പിടാത്തവര് നോമ്പുകാലല്ല. പള്ളിയിൽ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നെങ്കിൽ നമ്മൾ നോമ്പുകാരാണ്. നമ്മുടെ വീട്ടിൽ ഒരു നോമ്പുകാല പ്രാർത്ഥനാ കൂട്ടം വെക്കുന്നെങ്കിൽ നമ്മൾ നോമ്പുകാരാണ്. അതിനനുയോജ്യമായ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ നമ്മൾ നോമ്പുകാരാണ്. നമ്മുടെ വീട്ടിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള പുസ്തകമൊക്കെ ടേബിളിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നവരെങ്കിലും കാണാൻ വേണ്ടി നമ്മൾ നോമ്പുകാരാണ്. ഇത്രയേ ഉള്ളൂ നോമ്പെന്ന് പറഞ്ഞ. അല്ലെങ്കിൽ നാട്ടിലെയൊക്കെ ഭാഷയെ പറഞ്ഞ ദുഃഖവെള്ളിയാഴ്ചത്തെ അരി അങ്ങ് സ്പോൺസറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരും നോമ്പുകാരായിട്ട് മാറും. സ്പോൺസർ എന്നുള്ള വാക്ക് എന്നെ സംബന്ധിച്ച് തെറ്റാണ്. സ്പോൺസർ ആകുക എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കർമ്മത്തെക്കാൾ വലുതാകുമ്പോഴാണ് സ്പോൺസർ ഉണ്ടാകുന്നത്. ഓഫറിംഗ് അല്ലെങ്കിൽ നേർച്ച ഉണ്ടാകുന്നത് കൊടുക്കുന്ന കർമ്മത്തെക്കാൾ ഞാൻ എളിയവനാകുമ്പോൾ ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ പേരാണ് നേർച്ച. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്നത് സ്പോൺസറാണോ ഓഫറിംഗ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടുന്നത് നേർച്ചകളാണ്. ഒരിക്കലും പള്ളിക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് ആരും എഴുന്നേക്കരുത്. എഴുന്നേറ്റാൽ ഞാൻ ദൈവത്തെക്കാളും വലിയവനാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നതിന്റെ തുല്യമാണ്. 10 കൊച്ചുകൂട്ടം കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാൻ ഇഷ്ടപ്പെടുന്നു. സമയം കൂടുതൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. 1, നോമ്പുകാലത്തിൽ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞതിനേക്കാൾ അപ്പുറമായി ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത 10 കാര്യങ്ങൾ. 1, മെഡിറ്റേറ്റ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് സാൽവേഷൻ. നോമ്പുകാലത്ത് ചെയ്യാനുള്ള പ്രഥമമായൊരു ചിന്തയാണ്. രക്ഷാകരമായ പദ്ധതിയിൽ വലിയവനായ ദൈവം ഉൽപ്പത്തി മുതൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ ദൈവം എന്നെ ശുദ്ധീകരിക്കാൻ ശ്രദ്ധിച്ചു. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 1:27-28 വാക്യങ്ങൾ വായിച്ചാൽ സൃഷ്ടികർമ്മമെല്ലാം പൂർത്തീകരിച്ചിട്ട് ദൈവം എന്താ ചെയ്തത്? ഇങ്ങനെ ദൈവം തന്റെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പൊ ദൈവം സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ട് ദൈവം മനുഷ്യന് കൊടുത്ത ആദ്യത്തെ കാര്യം അനുഗ്രഹിക്കുകയാണ്. നമ്മളെ ദേവാലയത്തിലൂടെ തലമുറകളിലൂടെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ അനുഗ്രഹത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് മനുഷ്യർ ആദ്യം നഷ്ടപ്പെടുത്തിയത് എന്തുവാ? ലഭിക്കപ്പെട്ട അനുഗ്രഹത്തെ നിഷ്ഫലമാക്കി കളഞ്ഞൊരു ജീവിത ക്രമം ആര് കാണിച്ചു? ആദമും ഹവയും കൂടെ കാണിച്ചു. നമ്മളിപ്പോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ആദത്തിനെ കുറ്റം പറയും, ആദമാ കുഴപ്പം കാണിച്ചു. നമ്മളിപ്പോ എന്തോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും അതിന്റെ അർത്ഥ വെളിച്ചത്തിൽ ഓർക്കുന്നതിന് പകരം അതിനെ നിഷ്ഫലമാക്കി കളയുന്ന ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വിചിന്തനം ചെയ്യാനുള്ള ഒരു സമയമാണ് നോമ്പുകാലം. പരീക്ഷാകരമായ പദ്ധതിയിൽ ദൈവം എന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോശയും നോഹയും അബ്രഹാമിനെയും മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഇന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും ഏത് പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്? രക്ഷാകരമായ പദ്ധതിയിൽ നഷ്ടപ്പെടുത്തിയ അനുഗ്രഹത്തെ തിരിച്ചു വാങ്ങുവാൻ ദൈവം ഒരവസരം നൽകിയിരിക്കുകയാണ്. 2 ചിന്ത, റിവ്യൂ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫാസ്റ്റിംഗ്. നമ്മൾ ഈ ഉപവാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ വരുന്നേ, നീ സംസാരിക്കുന്ന എന്റെയും കൂടെ ചേർത്താ ഞാൻ പറയുന്നത്. ഓഹ്, ഇനി പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 1993 ഞാൻ സെമിനാരിയിൽ വിദ്യാഭ്യാസത്തിന് ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ടൊരു ഉപവാസം എന്നൊരു സംഭവം ഞാൻ പൂർണ്ണമായിട്ട് നോക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അവിടെ വേറെ യാതൊരു ഓപ്ഷനും ഇല്ല, ഒന്നും കിട്ടത്തില്ല, അതാ സത്യം. പക്ഷെ എങ്കിലും ആദ്യത്തെ 1-2 ദിവസം പ്രത്യേകിച്ച് ഈ വരുന്ന തിങ്കളും ചൊവ്വയൊക്കെ രാവിലെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ മനസ്സോടെ ഇതൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ അത് മനസ്സോടെ എടുത്തവന് മനസ്സിലാവും. കാലം ചെയ്ത തിയോഫിലോസ് തിരുമേനി, ഇതിനുവേണ്ടി കൂടെ രാജശേഖരൻ ഞാനും ഒക്കെ വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഒരുപാട് തിരുമേനിമാരെ കുറിച്ച് പറയാനുണ്ട്. പെട്ടെന്ന് ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ്. തിരുമേനിക്ക് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാനും വിചാരിച്ചു എനിക്കെന്തായി സന്തോഷം കിട്ടാതെ. പല പ്രാവശ്യം തിരുമേനിയുടെ കൂടെ വിദേശ യാത്രകൾക്കൊക്കെ പോയിട്ടുണ്ട്. ആ സമയം തിരുമേനിയെ പേടിച്ച് ഞാനും കഴിക്കാതിരിക്കുക. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, പേടിച്ച് കഴിക്കാതിരിക്കുന്നതാണോ സന്തോഷത്തോടെ കഴിക്കാതിരിക്കുന്നതാണോ നല്ലത്? നമ്മളെല്ലാം ഇപ്പൊ ഞങ്ങളും ഒരു വീട്ടിൽ ചെല്ലുമ്പം ചായ കൊണ്ടുവച്ചാൽ അറിയാതെ ചായ കുടിച്ചു പോയാൽ എന്നാ പറ്റുമെന്നറിയോ? അത് പിന്നെ പാട്ടാവും. ഇത് പേടിച്ച് ഞങ്ങൾ ഇങ്ങനെ കോൺഷ്യസ് ആയിട്ടിരിക്കുക നോമ്പ് കാലഘട്ടത്തിൽ. അപ്പൊ ആരെ പേടിച്ചാ ചെയ്യുന്നേ? ജനങ്ങളെ പേടിച്ചാ അതാണോ ശരി? അവനവനെ പേടിച്ച് ചെയ്യുന്നതാണോ ശരി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവനവനോടുള്ള ഒരു കോൺഷ്യസ്, ആ ബോധ്യത്തിൽ വേണം ഈ ഫാസ്റ്റിംഗ് എന്നൊരു വിഷയത്തെ എടുക്കാൻ. കാരണം വേദപുസ്തകത്തിൽ മോശ പല പ്രാവശ്യം നോമ്പെടുത്തിട്ടുണ്ട്, ഏലിയാവ് പല പ്രാവശ്യം നോമ്പെടുത്തിട്ടുണ്ട്, പക്ഷെ ഈ നോമ്പെടുത്തതെല്ലാം സന്തോഷത്തോടെയാണ്, ഉപവസിച്ചതെല്ലാം സന്തോഷത്തോടെയാണ്. എന്റെ ഞാനിപ്പോ നാട്ടിൽ പോയപ്പോൾ 7 സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തു. അപ്പൊ ഈ മരണം കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാരമ്പര്യം 40 ദിവസം അനുദിപ്പിക്കണം നോമ്പിന്റെ അനുഭവത്തിലൂടെ, അല്ലെങ്കിൽ ഭക്ഷണ പാനീയ പദാർത്ഥങ്ങളിലൊക്കെ ഒരു നോമ്പ് അനുഷ്ഠാനത്തിന്റെ കാര്യം വേണം. അത് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അടക്കപ്പെട്ട ഒരാളിന്റെ 40-ാം ദിവസം ഈ ഞായറാഴ്ചയാണ്. അപ്പൊ എത്ര ദിവസം നോച്ചു? 40 ദിവസം കഴിഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് എന്തോ തുടങ്ങാൻ പോവാ. അപ്പൊ അവരെന്നോട് പറയുവാ, അച്ഛാ ഞങ്ങൾക്ക് ഈ വർഷം 80 ദിവസത്തെ നോമ്പാ. എനിക്ക് ആദ്യം മനസ്സിലായില്ല, എനിക്ക് വളരെ പരിചയമുള്ളൊരു വീടാണ്. അപ്പൊ ഞാൻ കരുതി അങ്ങനെ നോമ്പ് ഇറങ്ങിയിട്ടുണ്ടോ. അപ്പൊ എന്റെ മനസ്സിലോട്ട് ആദ്യം ഈ കാര്യം ഉൾക്കാഴ്ചയായിട്ട് വന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞു, എന്റെ അപ്പന് വേണ്ടി 40 ദിവസത്തെ നോമ്പ്, സഭാജീവിതത്തിന്റെ ഭാഗമായിട്ട് 40 ദിവസത്തെ നോമ്പ്. പക്ഷെ അതില് ആ മക്കൾ പറഞ്ഞത് വളരെ സന്തോഷത്തോടെ, പക്ഷെ കൊച്ചുമക്കോട് പറയുക ഇതൊക്കെ ആര് കണ്ടുപിടിച്ചാണ്. അപ്പൊ ഞാൻ കൊച്ചുമക്കളെ കുറ്റപ്പെടുത്തുന്നില്ല, ഭൂരിഭാഗം പേരുടെയും ചിന്ത ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ മനസ്സോടെ ഈ സംഭവത്തെ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നോമ്പുകാലം. നമ്മളൊക്കെ നമ്മുടെ വണ്ണവും നമ്മുടെ ഫാറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഞാൻ തിരുപ്പിക്കൊണ്ടതെല്ലാം ഭൂരിഭാഗം പേരും ഞാനേ ഉള്ളെന്ന് തോന്നിപ്പോ അമേരിക്കയിൽ എക്സർസൈസിന് പോവാത്ത ബാക്കി എല്ലാരും അദ്ദേഹത്തിന് പോകുന്ന എനിക്കറിയാൻ പാടില്ല. എല്ലാരും ചെറുതല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ഒരു ലൈഫിന്റെ ഭാഗമായി. ഈ എക്സർസൈസ് എന്തിനു വേണ്ടിയാ? നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള ബോധ്യം കൊണ്ടാ, ശരിയല്ലേ? ഈ ശരീരത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കുളിക്കുന്നതും വസ്ത്രം കഴുകുന്നതും ആവശ്യത്തിൽ കൂടുതലായി നമ്മൾ ലേപനങ്ങൾ തേക്കുന്നതും. പക്ഷേ നമ്മുടെ ഉള്ളിൽ അണയാത്തൊരു സ്ഥിതി പോലെ ഒരു ആത്മാവിരിപ്പുണ്ട്. ആ ആത്മാവിനെ വിശുദ്ധീകരിക്കുവാനോ അതിനെ ഒന്ന് ക്ലിപ്തപ്പെടുത്തുവാനോ അതിനെ ഒന്ന് ദൈവ ആത്മാവുമായിട്ട് കൂട്ടിച്ചേർക്കുവാനോ കിട്ടുന്നൊരു അവസരമായിട്ട് ഇതിനെ കണ്ടാൽ ഫാസ്റ്റിംഗ് എങ്ങനെയാകും? സന്തോഷകരമായ ജീവിതമാകും. രണ്ട് കാര്യമേ ഞാൻ പറഞ്ഞോളൂ. ഒന്ന്, സാൽവേഷൻ, നമുക്ക് ലഭിക്കപ്പെട്ട രക്ഷയെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുന്ന കാലഘട്ടമായി നോമ്പുകാലം മാറണം. 2, സന്തോഷത്തോടുകൂടി ഉപവസിക്കുന്ന കാലഘട്ടമായി നോമ്പുകാലത്തെ മാറ്റുക. 3, റീഡിഫൈൻ അവർ ലൈഫ് ഓഫ് പ്രെയർ. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ, ഞാൻ നാട്ടിൽ ചെന്നപ്പോ കണ്ടു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരാത്ത ശുശ്രൂഷക്കാരെ ഒരു കാരണവശാലും കയറ്റാത്ത വൈദികര് അവിടെ ഒത്തിരി പേരുണ്ടെന്ന് കേട്ടു. അപ്പൊ അതിനെക്കുറിച്ചുള്ള അമർഷം കുട്ടികളുടെ ഇടയിലും വലിയവരുടെ ഇടയിലും കൃത്യമായിട്ടുണ്ട്. ഞാൻ ഉടനെ ചിന്തിച്ചത് എന്റെ പള്ളിയിലാണ്. അപ്പൊ ഞാൻ ഈ രാവിലെ വരുന്നവരോടും പറയുന്നത് അങ്ങ് കയറിക്കോളാനാ. കാര്യം അവര് പറയുന്നു ഞങ്ങൾ അങ്ങന്ന് വരുവാ, ഞങ്ങൾ ഇങ്ങന്ന് വരുവാ. കോണ്ടക്സ്റ്റ് അനുസരിച്ച് നമ്മുടെ നിയമങ്ങൾക്കൊക്കെ വ്യത്യാസം വരുന്നെങ്കിൽ ഈ പ്രാർത്ഥന ജീവിതം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ പ്രാർത്ഥന? അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തീ ആയിരിക്കണോ പ്രാർത്ഥന? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അണഞ്ഞു പോകാത്തൊരു തീ പോലെ ഇരിക്കുന്നതാകണം പ്രാർത്ഥന. അതിന് സമയമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ 7 ആമോ എന്നോ ഞായറാഴ്ച അതിനുവേണ്ടി മാറ്റിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരിയായി നമുക്ക് ഏതൊക്കെ മേഖലകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പ്രാർത്ഥന കടപ്പെട്ടിരിക്കുന്നവരോട് പ്രാർത്ഥന അർപ്പിക്കുവാനോ നമ്മുടെ സ്വന്തം ജീവിതത്തെ പ്രാർത്ഥനയിൽ സമ്മേളിപ്പിക്കുവാനോ ലഭിക്കുന്നെങ്കിൽ അതിനുള്ള ഒരു വലിയ ജ്വാല ഉണ്ടാക്കുന്ന, ഒരു വലിയ വെളിച്ചം ഉണ്ടാക്കുന്ന സമയമായിട്ട് ഇതിനെ കാണണം. ഈ നോമ്പ് കാലത്തെ നമ്മൾ കാണണം. അതിനുവേണ്ടിയാണ് കൂടുതൽ സമയം പ്രാർത്ഥിക്കുക, കുമ്പിടുക, ഇങ്ങനെയുള്ള ഒരു ഒരു ഇന്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ 12th ഗ്രേഡ് കഴിയുമ്പം അവരെ ക്രാഷ് കോഴ്സിന് വിടും. എന്തോ ക്രാഷ് ആക്കാനാ ഞാൻ നോക്കുന്ന, അന്നതിലൂടെ അവരുടെ ജീവിതമേ ക്രാഷായി പോവാം. എന്നെ ദൈവകൃപയാൽ വിട്ടില്ല, കാര്യം അത്രേ മാർക്കില്ലായിരുന്നു. അതുകൊണ്ട് ക്രാഷ് ആയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതൊക്കെ ഇനി നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ആകുമ്പോഴേക്ക് ഇത് ക്രാഷ് ആയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂ. ക്രാഷ് കോഴ്സിലൂടെ ഇന്റൻസീവായിട്ടൊരു കോച്ചിങ് കൊടുത്ത് ഈ കുട്ടിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണനിലവാരത്തിലേക്ക് ആക്കാൻ വേണ്ടിയാ, ശരിയല്ലേ? പക്ഷെ അതുപോലെ ഭക്തി ജീവിതത്തിന്റെ ഒരു ക്രാഷ് കോഴ്സായിട്ട് ഇതിനെ എടുക്കണം. ഈ നോമ്പ് കാലത്തെ എടുത്താൽ അതിനിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചം വളരെ അനുഗ്രഹമായിട്ട് മാറും. 4, ബി കോൺഷ്യസ് അബൌട്ട് ദ ഗ്രാവിറ്റി. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചതാ, നമുക്കത് വിസ്മരിക്കാം. ബി കോൺഷ്യസ് അബൌട്ട് ദ ഗ്രാവിറ്റി ഓഫ് സിൻ. നമ്മൾ ചെയ്ത പാപത്തെ കുറിച്ച് നമ്മുടെ ചിന്ത എന്തോ, ചെറുതായിരുന്നു വലുതായിരുന്നു? ചെറുതായിരുന്നു. പക്ഷെ ഞാൻ പറയും, പൗലോസ്ലിഹ എന്തോ പറഞ്ഞു, പാപികളിൽ ഏറ്റവും ഒന്നാമൻ ഞാനാണ്. പക്ഷെ പൗലോസ്ലിഹ വേദപുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുക. ഈ വേദപുസ്തകത്തിലെ ഓരോ മനുഷ്യരെ എടുത്ത് നോക്കിക്കുക, മോശ പാപം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എല്ലാ മനുഷ്യരും വേദപുസ്തകത്തിൽ പാപം ചെയ്തവരാ, ഒരാളൊഴികെ. അതാരാ ഒരാള്? ക്രിസ്തു ഒഴികെ ബാക്കി എല്ലാവരും പാപം ചെയ്തു. പക്ഷെ നമ്മള് മറ്റുള്ളവന്റെ പാപത്തിന്റെ ഗ്രാവിറ്റി, അതിന്റെ തൂക്കത്തിന്റെ അളവെടുക്കാൻ ബഹുമെടുക്കന്മാരാ. നിങ്ങൾക്ക് എന്നെ നോക്കുമ്പം ഐസക്കച്ചൻ ചെയ്തിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും നിങ്ങളുടെ മനസ്സിലേക്കോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെ മനസ്സിലേക്കോ പെട്ടെന്ന് ഇങ്ങനെ മിന്നായം പോലെ വരും. പക്ഷെ ആ ഓർക്കുന്നവരുടെ പാപത്തിന്റെ ഗ്രാവിറ്റിയെ കുറിച്ച് ഓർക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെപ്പോഴും അവരിന്റെ പാപത്തിന്റെ ആ ദൃഢത, അതിന്റെ കാഠിന്യം എത്രയോ വലുതാണ്. അതുകൊണ്ട് അവര് മരിച്ചാലും അവരെ നമ്മളിങ്ങനെ പണ്ട് അവനെ എനിക്കറിയാം അങ്ങനെ ഒരു കാര്യം ചെയ്തതാ. എത്ര നന്മ ചെയ്താലും ചെയ്ത ഒരു തിന്മയെ മറക്കാത്തൊരു ലോകമായിട്ട് നമ്മുടെ സമൂഹം മാറുമ്പോൾ സ്വയം നമ്മൾ ചെയ്തു പോയിട്ടുള്ള കുറവുകളെ ദൈവസന്നിധിയിൽ വിലയിരുത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെടുക്കണം. ഈ നോമ്പ് കാലത്ത് നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് തത്വമസി എന്നൊരു വാക്ക് നമ്മൾ കേട്ട് കാണും. എന്ത് തത്വമസി എന്ന് പറഞ്ഞ? അത് നീയാണ്. അതെന്ന് പറഞ്ഞ എന്തുവാ? ദൈവം. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിൽ നടക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആകേണ്ടത് ദൈവം വസിക്കുന്ന, എനിക്ക് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥലം ഏതാ? പള്ളിയോ ആ മദ്ബഹായോ? നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവം വസിക്കുന്നേ. അത് വേദപുസ്തകത്തിൽ പല പല രൂപത്തിൽ പല ചിന്തകളിലൂടെ ആ വേദപുസ്തകത്തിലെ വാക്യങ്ങളിലൂടെ ഉണ്ട്. അത് തന്നെ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. ഈ ചിന്തയും കൊണ്ട് എനിക്ക് സമ്മേളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ബലിപീഠം. അതുകൊണ്ടാണ് പ്രമിയോൻ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്റെ പാപം മൂലം നീ ബലിപീഠത്തിലൂടെ ജനത്തിന് കൈമാറാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ. അവിടെ ആരെയാ പ്രധാനമായിട്ട് കാണുന്നത്? എന്റെ കുറവുകൾ മൂലം. ഓരോ വൈദികനും ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹ്രസ്വമായ പ്രാർത്ഥനയുടെ ഒരു വാക്കാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ പഠിക്കുക. അഞ്ചാമത്, മേക്ക് ലെന്റ് എ സീസൺ ഫോർ റിപ്പന്റൻസ്. റിപ്പന്റൻസ് എന്ന് പറഞ്ഞ വാക്കൊക്കെ നമുക്കറിയാം, മെറ്റനോയ എന്നൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്നൊക്കെ നമ്മൾ റൂട്ട് കോസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തുവായി ഈ റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ? നമ്മളൊന്ന് ഒറ്റയ്ക്കിരിക്കണം. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമാണോ? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമല്ല, നമ്മളെ ആരും ഒറ്റയ്ക്ക് ഇരുത്തത്തുമില്ല. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒറ്റയ്ക്കിരുത്താതിരിക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടർ എന്താന്ന് പറയാം? നമ്മൾ ഒറ്റയ്ക്കാകാതിരിക്കാൻ. നമ്മൾ എത്ര ഒറ്റയ്ക്കാ രാത്രി, ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒറ്റയ്ക്കാ, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും രാത്രി മുഴുവനും ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതായോ ഇങ്ങനെയോ അത് അങ്ങനാണോ ഇതിങ്ങനാണോ. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ നമുക്ക് നഷ്ടപ്പെടുന്നത്? ഈ റിപ്പന്റൻസ് എന്നൊരു വാക്കേ നമുക്ക് പരിചിതമല്ലാതാകുക. കാര്യം നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മളിലേക്ക് തന്നെ നോക്കാൻ ഒരവസരം ഇന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാ പരിശുദ്ധ ഭാവാതിരുമേനി വർഷങ്ങളായിട്ട് നമുക്ക് ഒരു ദിവസമെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ പറഞ്ഞു പറ്റിയോ? കഴിഞ്ഞ വർഷവും ഒരച്ഛൻ ദുഃഖവെള്ളിയാഴ്ച വാട്സപ്പിൽ കയറി എന്നും പറഞ്ഞുകൊണ്ട് ഭാവാതിരുമേനിക്ക് കംപ്ലൈന്റ് കിട്ടി. അപ്പൊ നമ്മൾ നോക്കുന്ന ആര് കയറുന്നു? അച്ഛൻ കയറുന്നു. പക്ഷെ ഇത് കയറിയത് ഇതെങ്ങനെ കണ്ടുപിടിച്ചേ? ആ കണ്ടുപിടിച്ച ആൾ അതിന്റെ പുറകെ ഗവേഷണത്തിൽ ഇരുന്നത് കൊണ്ടല്ലേ കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുന്നത് മറ്റുള്ളവനെ അനുതാപത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഇഷ്ടമാണെങ്കിൽ സ്വയം അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ ദൈവം നൽകുന്ന ശ്രേഷ്ഠമായ ദിവസമാണ് വലിയ നോമ്പ്. അതിനുശേഷം ആറാമതായി നമ്മൾ ചിന്തിച്ചാൽ റിഫ്ലക്ട് ഓൺ അവർ റീഡിംഗ് ദ ബൈബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വേദോത്സവം വായിക്കുന്നവരാ. പക്ഷെ വേദോത്സവം വായിക്കുമ്പം നമ്മൾ വായിച്ച് വായിച്ചങ്ങ് വിടുക. ഇപ്പോഴും നാട്ടിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ 20-ാം പ്രാവശ്യം വായിക്കുക, ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നു കസേരയെന്ന്. എനിക്കിതുവരെ പറ്റിയിട്ടില്ല, ഇരിക്കുന്ന വൈദികർക്ക് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വേദപുസ്തകം അങ്ങനെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ ഇത് വായിക്കുക? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം വായിച്ച അതേ വേദഭാഗം തന്നെയാണ് ഈ വർഷവും വായിച്ചത്. പിന്നെ എവിടുന്ന വൈദികന് വേറൊരു കാര്യം, അതിന് വേറൊരു ചിന്ത അതിനകത്തോട് വരുന്നേ. നമ്മൾ ചിലപ്പോഴൊക്കെ അച്ഛന്മാരെ കളിയാക്കും, ഇത് തന്നെ ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞേ, വേദപുസ്തകം മാറ്റി വായിക്കാൻ പറ്റും. വേദപുസ്തകം അത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ബന്ധപ്പെടുത്തുന്ന ചിന്തകൾ ഒരിക്കലും കഴിഞ്ഞ വർഷം പറഞ്ഞത് നമ്മൾ അതേ ബുക്ക് തന്നെ ഉപയോഗിച്ചാൽ പോലും അത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ വേദപുസ്തക വായനയെ ഒരു ധ്യാനാത്മകമായ വായനയാക്കി മാറ്റുന്ന സമയമാണ് നോമ്പ് കാലം. അതുകൊണ്ട് ഈ വേദപുസ്തകവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ നമുക്കൊരവസരം ഈ നോമ്പുകാലത്തിലൂടെ കിട്ടുമെന്ന് ചിന്തിച്ചാൽ വായിച്ചത് തീർക്കുന്നതിനേക്കാൾ ഉപരി വായിക്കുന്നതിനെ മനസ്സിനോട് ചേർത്ത് പിടിക്കാൻ നമുക്കൊരവസരം കിട്ടുന്ന ഭാഗ്യ സമയമായിട്ട് ഇതിനെ എടുക്കാൻ പറ്റും. ഈ നോമ്പുകാലത്തെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ എത്ര കാര്യം പറഞ്ഞു? ഇപ്പം ആറ് കാര്യം കൃത്യമായിട്ട് നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ആറെണ്ണം ഞാൻ അവസാനം 10 ആകുമ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്യും. ആ സമയത്ത് നമുക്കത് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കും. 7, ബിവെയർ ഓഫ് ദ ക്രിസ്റ്റോസെൻട്രിക് ഫോക്കസ് ഓൺ അവർ ലൈഫ്. നമ്മൾ ഇന്നത്തെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാണോ ലോക കേന്ദ്രീകൃതമാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കുരിശൊക്കെ ധരിച്ച് അത് വേണം. പക്ഷെ ക്രിസ്തുവിന്റെ കുരിശും നമ്മളുടെ കുരിശും തമ്മിൽ എന്തുവായിരുന്നു വ്യത്യാസം? ക്രിസ്തുവിനേക്കാൾ ഉയരമുള്ള കുരിശ ക്രിസ്തു കൊണ്ട് നടന്നിരുന്നെങ്കിൽ നമ്മള് ഒരു കൊച്ചു കുരിശും നമ്മൾ വലിയ ആളുമായിട്ട് കൊണ്ട് നടക്കുക. എന്റെ കുരിശ് എന്നെക്കാളും ചെറുതാണ്, ഇരിക്കുന്നവരുടെ എല്ലാ കുരിശ് നിങ്ങളെക്കാളും ചെറുതാണ്. പക്ഷെ ക്രിസ്തു പഠിപ്പിച്ചത് എന്തുവായിരുന്നു? ക്രിസ്തുവിനേക്കാൾ വലിയൊരു കുരിശും ചെറിയൊരു ക്രിസ്തുവും. നമ്മൾ കൊണ്ട് നടക്കുന്നത് ചെറിയൊരു കുരിശും ഒരു വലിയ ഞാനും. ഇതിലേതാ ശരി? അപ്പൊ നാളെ മുതൽ നിങ്ങൾ വലിയ സ്വർണ്ണ കുരിശ് കൊണ്ട് നടക്കണോ എന്നല്ലതിന്റെ അർത്ഥം. കുരിശിന്റെ ചിന്തകൾ കൂടുതലാകണം. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതക്രമം, നമുക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, പക്ഷേ ക്രിസ്തുവിന്റെ ജീവിത ശൈലി ഇഷ്ടമാണ്. ഞാൻ എന്നോട് ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്, ക്രിസ്തുവിന്റെ ജീവിത ശൈലിയല്ല നമുക്ക് ആവശ്യം, ക്രിസ്തുവിൽ നിന്ന് ചിലതൊക്കെ നമുക്ക് വാങ്ങണം. നമുക്ക് അമ്മയെ ഇഷ്ടമാണോ അമ്മ തരുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ, അപ്പനെ ഇഷ്ടമാണോ അപ്പനെ അപ്പൻ താൻ നൽകുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിനോട് ഉത്തരവുണ്ട്. അപ്പൻ തരുന്നതൊക്കെ ഇഷ്ടം. അതുകൊണ്ട് അപ്പൻ ചില കാര്യങ്ങൾ തരാതിരിക്കുമ്പം ഈ അപ്പനെക്കാളും നല്ലതാ എന്റെ ഫ്രണ്ടിന്റെ അപ്പൻ എന്ന് പറയാൻ കാരണം. അതുവരെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ വന്നാൽ നമ്മുടെ അപ്പൻ നല്ലതാണ്. നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പൊ ഉദാഹരണം, എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നേരെ റെഡിയാക്കി വെക്കും. അമ്മ 72 വയസ്സുണ്ടെങ്കിലും ആ അമ്മ തരുന്ന ഒരു സ്നേഹത്തോടുകൂടിയുള്ള ഒരു ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ചെല്ലുന്ന, അവിടെ ചെല്ലുമ്പം അമ്മ അലസമായിട്ടിരുന്നാ ഞാൻ എന്തോ പറയും. അന്നേരം എനിക്കറിയാം, ഇളയമോ വന്നപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നു, കരിമീൻ അതുവഴി പോകുന്ന ഞാൻ കണ്ടു, പക്ഷെ ഞാൻ വന്നപ്പോ എന്നെ തോലി പോലും ഇല്ലല്ലോ എന്ന് പറയാനുള്ള കാരണം, നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നത് അമ്മ നൽകുന്ന ചില കാര്യങ്ങളിൽ നിന്ന്, അപ്പനെ സ്നേഹിക്കുന്നത് അപ്പൻ നൽകുന്ന കാര്യങ്ങളിൽ നിന്നാ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. ആ തരുന്ന കാര്യങ്ങളെ ബേസ് ചെയ്താണ് നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. അതിന് പകരം ക്രിസ്തുവിന്റെ ജീവിതത്തോട് താതാത്മ്യപ്പെടുന്ന ഒരു ജീവിത ക്രമം, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നാട്ടിലൊക്കെ ഓശാനയുടെ 2 മുമ്പ് പള്ളിയിൽ മൊത്തം ഒരു ആൾ തിരക്കാണ്, ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഫീലിംഗ്. അതോടൊപ്പം തന്നെ പള്ളിക്ക് ചുറ്റും പന്തലിടും, ശരിയാണോ? ഇവിടെ അങ്ങനൊന്നും ഇല്ല, പന്തലൊന്നും ഇടേണ്ട കാര്യമില്ല, അകത്ത് നിൽക്കാനുള്ള ആളേ ഉള്ളു. പന്തലിടും, പിന്നെ ആകെ ഒരുക്കമാണ്, തേങ്ങ പൊട്ടിക്കുന്നു, അരി കൊണ്ടുവരുന്നു, പിന്നെ അങ്ങ് ഭയങ്കര എല്ലാ ആവേശം. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച ആകുമ്പോഴും ഒരു സംഘം മനുഷ്യര് ചുപ്പായും മുണ്ടും തലയെക്കെട്ടും ഒക്കെ കെട്ടി അവർ നേരത്തെ വന്ന് അവിടെ നിൽക്കുക. എന്തിനു വേണ്ടിയാ? വൈകിട്ട് നിങ്ങളെ കഞ്ഞു കുടിപ്പിക്കാൻ വേണ്ടി. അവർ വൈകിട്ട് വരെ കഞ്ഞു കുടിപ്പിക്കും, പക്ഷെ കുരിശു കൊമ്പിടുമ്പോൾ ആരാ ആദ്യം വരുന്നേ? ഈ കഞ്ഞിപ്പരെ നിൽക്കുന്നവരാ. അവർ പ്രിവിലേജ്ഡ് ക്ലാസ് ആയിട്ടാണ് വരുന്നേ. ആ കാരണം അവർ പറയും, ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ കഞ്ഞി കുടിക്കും? ഇപ്പൊ കഞ്ഞിയാണോ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ആണോ, കഞ്ഞിയാണോ ഹാശാഴ്ച എന്ന് പറഞ്ഞ അതിന് കൊടുത്തേക്കുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റം. പക്ഷെ ഇന്ന് ആ നാട്ടിലും നമ്മളൊക്കെ ആ ദുഃഖവെള്ളിയാഴ്ചയുടെ കഞ്ഞിയെ വലുതായിട്ടും കുരിശു കൊമ്പിടലിനെ ചെറുതായിട്ടും കാണുന്ന അനുഭവത്തിലേക്ക് മാറുമ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിത അനുഭവത്തിന്റെ അവന്റെ ഒരു കൾമിനേഷൻ പീരീഡ് ആയിട്ട് നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചകൾ അല്ലെങ്കിൽ ഹാശ ആഴ്ച മാറ്റപ്പെടണം. അതിനുവേണ്ടിയുള്ള സമയമായിട്ട് ഇത് മാറട്ടെ. 8, കൾട്ടിവേറ്റ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അതിനുവേണ്ടിയാ അച്ഛൻ രാജേഷ് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു, ഒരു ശുഭകോന ശുശ്രൂഷയുണ്ട്. ഈ ശുഭകോന ശുശ്രൂഷ എല്ലാ വർഷവും നടത്തി ഒരു ശത്രുവിനെയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? പറ്റുമോ? അന്നേരത്തേക്ക് കൈകൊണ്ട് ഒരച്ചിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ മുഖത്തേക്ക് നോക്കി ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റുന്ന ഒരനുഭവത്തിലേക്ക് മാറുകയും ഈ നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയോടുകൂടി ഹൃദയത്തിൽ സ്പർദ്ധ കുറഞ്ഞ് സ്നേഹത്തിന്റെ അളവ് വർദ്ധിക്കുന്നെങ്കിൽ അവിടെയാണ് നോമ്പുകാലം വിജയിച്ചത്. അല്ലാതെ എത്ര ധ്യാനം നടത്തി, എത്ര പേര് കുമ്പസാരിച്ചു, അച്ഛന്റെ ഈണമൊക്കെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് തെക്കുവശത്തുകൂടെ പടിഞ്ഞാ പുറത്തോട്ടിറങ്ങിയപ്പോൾ, കോട്ടയുടെ ഉള്ളിൽ നിന്ന് താൻ പുറപ്പെട്ടപ്പോൾ, ഇതിലും ഭേദം പഴയ അച്ഛനായിരുന്നു, എന്നാ ചൊരുത്തായിരുന്നു. അല്ല ഹൂത്തോമയായിരുന്നു. ഇതൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ ഉള്ളിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കുക. ഈ ചൊലിത്ത് എന്റെ ഹൃദയത്തിൽ ഇച്ചിരിയെങ്കിലും ചലനം ഉണ്ടാക്കിയോ? അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്റെ ഹൃദയത്തിൽ നിന്ന് സ്പർദ്ധയുടെ ഒഴുക്ക് ഒന്ന് കുറഞ്ഞതിന് ശേഷം സ്നേഹത്തിന്റെ ഒഴുക്ക് കൂടിയോ? അങ്ങനെ കൂടുന്നെങ്കിൽ അവിടെയാണ് നമ്മുടെ നോമ്പുകാലം വിജയിക്കുന്നത്. 9, പ്രാക്ടീസ് ഓഫ് ആൻഡ്സ് ഗിവിംഗ്. എന്തോ സംഭവം നമുക്കിതുണ്ടോ? നമ്മൾ പിടിച്ചു വാങ്ങുക. അതായത് നമ്മൾ ഇത് ഈ ഉപവാസത്തിലൂടെ എന്തൊക്കെ മാറ്റിവെച്ചോ അത് ആർക്കായിട്ട് കൊടുക്കണം? നമ്മൾ എന്തൊക്കെ മാറ്റിവെക്കും? സമയം മാറ്റിവെക്കണം, നമ്മുടെ താലന്തുകളുടെ അംശങ്ങളെ മാറ്റിവെക്കണം, സമ്പത്തിന്റെ അംശം മാറ്റിവെക്കണം, ആഹാരത്തിന്റെ അംശം മാറ്റിവെക്കണം. നമുക്ക് എന്തൊക്കെ നല്ലതെന്ന് തോന്നിയോ അതൊക്കെ നമ്മൾ മാറ്റിവെച്ചാണ് നോമ്പുകാലം അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ മാറ്റിവെച്ചതൊക്കെ ആർക്കായിട്ട് മാറ്റണം? അത് അർഹിക്കുന്ന കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ അനുഗ്രഹം പങ്കുവെക്കുന്നത്. നമുക്കറിയാൻ പറ്റത്തില്ല നാളെ നമ്മുടെ ജീവിതം അനുഭവം. ഇവിടെ നമ്മൾ എല്ലാ മാസത്തിലും രണ്ടു പ്രാവശ്യം ഫുഡ് ബാങ്കിന്റെ സഹായത്താൽ നമ്മളിവിടെ മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്കൊന്നും പറഞ്ഞ് ഭക്ഷണം കൊടുക്കും. ചിലപ്പോൾ നമ്മളതിലേക്ക് നോക്കുമ്പോൾ പറയത്തില്ല അവൻ വന്നത് BMW ഇല്ല, പക്ഷെ എന്നാലും വന്ന് ക്യൂ നിൽക്കുന്ന കണ്ടോ, അല്ലെങ്കിൽ അവന്റെ ആ സൂട്ടും കൂട്ടും ഒക്കെ കണ്ടോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തും. പക്ഷെ അവന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മൾ കൊടുക്കുമ്പം ആ വാങ്ങുന്നവനെ കുറിച്ച് നമ്മൾ ഏറെ ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവനെ അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് അവന്റെ മനോധർമ്മം അനുസരിച്ച്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആകുന്ന എപ്പോഴാണ്? അവന്റെ വസ്ത്രം ശരിയാണോ, അവൻ ഉപയോഗിച്ചിരിക്കുന്ന iPhone ആണോ? അങ്ങനെയാണെങ്കിൽ അവൻ ഇതിന് അർഹനല്ല. പക്ഷെ നമുക്കറിയാൻ പറ്റും അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അവന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് അവൻ വരുന്നു. അത് ഇവിടെയായാലും നാട്ടിലായാലും ആ സാഹചര്യമാണ് മനുഷ്യരെ അങ്ങനെയാക്കുന്നതെങ്കിൽ ആ സാഹചര്യത്തിന് അനുരൂപമായി പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ശ്രേഷ്ഠമായൊരു അവസരമായിട്ട് ഏത് കാലഘട്ടം എടുക്കണം? നോമ്പ് കാലഘട്ടം എടുക്കണം. 10, മേക്ക് ദിസ് ലെന്റ് ടൈം ഫോർ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഈ നോമ്പുകാലം കഴിയുമ്പോൾ എന്റെ ഭാഷയെ പറഞ്ഞാൽ തേജസ്കരണം പ്രാപിച്ച ക്രിസ്തുവിനെ പോലെയാകണം. നമ്മുടെ ഇത് നോമ്പുകാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് ഗൾഫ് നാടുകളിൽ ഞാനൊരു വീട്ടിൽ താമസിക്കുക, നോമ്പിൻ്റെ അന്ന് ഈസ്റ്റർ ഉണ്ട് അന്ന് ആ വീട്ടിലെ മനുഷ്യരെ മുഴുവൻ തൂക്കി നോക്കുന്നുണ്ട്. തൂക്കി നോക്കുന്ന പറഞ്ഞാൽ തൂക്കി കൊല്ലാനല്ല, വെയിൽ സ്കെയിലിലോട്ട് കയറ്റി നിർത്തി, എന്നെയും കയറ്റി നിർത്തി. അപ്പൊ എന്റെ ഒരു പൗണ്ടോ ഒരു കിലോ പോലും കുറഞ്ഞതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ അവിടെ ഉള്ള എല്ലാ മനുഷ്യരുടെയും 2, 3, 4 kilo കുറഞ്ഞു. എന്താ കാര്യം? ഭക്ഷണം ഈ നോമ്പ് മൂലം അവർക്കുണ്ടായ ബെനിഫിറ്റിനെ കുറിച്ച് ചിന്തിച്ചതാണ്. ഇതാണോ നോമ്പിന്റെ ബെനിഫിറ്റ്? അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തു യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടി ഒരു മലയുടെ മുകളിലേക്ക് കയറി, ആ മലയുടെ മുകളിൽ നിന്ന് ആ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും കാണാം, ഒന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയം ഇവരും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മരിച്ചുപോയവരും കർത്താവും തമ്മിലുള്ള സംഭാഷണം അവിടെ നടത്തപ്പെട്ടു, എവരുടെ ചിന്താഗതികളും മനോഭാവവും മാറ്റപ്പെട്ടു. പക്ഷെ കണ്ണ് നോക്കി നിൽക്കുന്ന രൂപത്തിൽ തന്നെ ക്രിസ്തുവിന്റെ വസ്ത്രത്തിന് ഒരു രൂപവും രൂപമാറ്റവും ഉണ്ടായി. ഇത് തന്നെയല്ലേ മോശ നോമ്പനുഭവത്തിന്റെ ഭാഗമായി സിനായ് മലയിൽ കയറിയിട്ട് തിരികെ വരുമ്പോൾ മോശയുടെ മുഖം എങ്ങനെയായിരുന്നു? പക്ഷെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഈ നോമ്പുകാലത്തിൽ പങ്കെടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? വിളറിപ്പോവും, കുഞ്ഞ് വിളറിപ്പോവും. അതുകൊണ്ട് ഈ നോമ്പുകാലത്തും ഒരു ആഹാരത്തിന് വ്യത്യാസവും വരുത്താതെ വിളറാതെ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിളർച്ച ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആകെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വിളർച്ച എവിടെയാ? കണ്ണ് പിടിച്ചു നോക്കും, ഈ ഭാഗം കവള് കുഴിഞ്ഞു പോയാൽ നമ്മൾ പറയും, നെറ്റിയോ അല്ലെങ്കിൽ ചെറിയ ചുളിവുകളോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇന്റേണലായിട്ട് നമ്മുടെ ഒരു സ്കാനിങ് മെഷീൻ ദൈവം തന്നിട്ടുണ്ടോ? അത് വേണേൽ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ കണ്ടുപിടിച്ചാലും കണ്ടുപിടിക്കാത്ത എത്രയോ രോഗം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണത്തിന് നമുക്ക് സമയം ഈ കാലഘട്ടത്തിലൂടെ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം മറ്റുള്ളവന്റെ മുമ്പിൽ ഒരു ശോഭയേറിയ ജീവിതമായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി സമർപ്പിക്കുവാൻ നമ്മളെ തന്നെ ഒരു പുതിയ ഒരുക്കത്തിന്റെ അനുഭവത്തിൽ ആക്കുന്ന നിമിഷമായിട്ട് നോമ്പുകാലത്തെ നമുക്ക് എടുക്കാം. ഞാൻ അവസാനിപ്പിക്കുന്നു. സാൻഡ്വിച്ചിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങി. നോമ്പിന്റെ സാൻഡ്വിച്ചിൽ ഏത് സ്ഥലമാണ് നമുക്കിഷ്ടം? സാധാരണ സാൻഡ്വിച്ച് പോലെ അതിന്റെ ഉള്ളിലുള്ള അംശം ഇഷ്ടപ്പെടുന്നതായി തീരാൻ പുറമേയുള്ള ചട്ടകൾ കഴിക്കുക. അതോടൊപ്പം തന്നെ അകമേ ഉള്ളത് അതിലും ആർത്തിയോട് കൂടി ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് 10 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സാൽവേഷനെ കുറിച്ചുള്ള അതിന്റെ പദ്ധതിയെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണം. 2, ഉപവാസത്തെ കുറിച്ച് നമുക്കൊരു പുതിയ നിർവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. 3, പ്രാർത്ഥനയെ കുറിച്ചുള്ള നിർവചനത്തിലൂടെ, ഒരു പുതിയ നിർവചനത്തിലൂടെ നോമ്പുകാലം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. 4, നമ്മൾ ചെയ്തു പോയ ഭാരത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് ചിന്തിക്കുവാൻ, അത് ആ ദൈവത്തെ നമ്മിൽ തന്നെ കണ്ടെത്തുവാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ എടുക്കുക. 5, ഏകാഗ്രമായ മനസ്സോടുകൂടി ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ കുറ്റങ്ങളെയും പശ്ചാത്താപങ്ങളെയും മനസ്സിൽ കരുതുവാനുള്ള ഒരു അവസരമായിട്ട്, റിപ്പന്റൻസിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക. 6, വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ചുള്ള മനോഭാവത്തിൽ ഒരു പുതുമ കണ്ടെത്തുവാൻ ശ്രമിക്കുക. 7, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതാനുഭവം നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ നമ്മുടെ മനസ്സിനെ അപ്രകാരം ക്രമപ്പെടുത്തുക. 8, വ്യക്തിബന്ധങ്ങൾ വീണ്ടും പുനരാവിഷ്കരിച്ച് സ്നേഹത്തിന്റെ അളവിലൂടെ അതിനെ വീണ്ടും നിർവചിക്കുവാൻ നമുക്കിടയാകണം. 9, നമുക്ക് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ ലാഭമുണ്ടാക്കുന്നു അല്ലെങ്കിൽ വ്യത്യാസം വരുത്തുന്നുവോ അതിലുള്ള ആ ലാഭം ആർക്ക് അർഹിക്കപ്പെടുന്നുവോ അവർക്കായിട്ട് മാറ്റിവെക്കുക. ഏറ്റവും ഒടുവിൽ ഒരു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ മുഖത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ഈ നോമ്പുകാലം ഇടയാകട്ടെ. എന്നെ കേട്ടതായ ശ്രേഷ്ഠ വൈദികരോടും വിശ്വാസ സമൂഹത്തോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഒരു നല്ല നോമ്പുകാലം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ ധന്യമാർന്ന ഒരു ചിന്ത പ്രവചിക്കുവാൻ ദൈവം നമ്മളവിടെ ആക്കിയവരെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ നോമ്പ് അങ്ങനെ അനുഷ്ഠിക്കണം. ഏത് രീതിയിൽ അനുഷ്ഠിക്കുമ്പോഴാണ് അതിന്റെ നന്മ നമുക്ക് പകരാൻ സാധിക്കുന്നത് എന്ന് ഒക്കെ വിട്ട് 10 കാര്യങ്ങൾ, 10 കൽപ്പന പോലെ തന്നെ 10 കാര്യങ്ങൾ അച്ഛനെ ഉറപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ അത് ശ്രദ്ധിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലായി കാണും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ അനുഗ്രഹീതമായ രീതിയിൽ അച്ഛൻ ഉറപ്പിച്ചതുപോലെ നോമ്പ് നോൽക്കുവാൻ നമുക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നോമ്പിന്റെ അവസാനം അതൊരു നിറവായി പ്രകാശമായി നമ്മളിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛനുള്ള പ്രത്യേകമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വളരെ തിരക്കിട്ട ദിവസങ്ങളിൽ യാത്രയൊക്കെ കഴിഞ്ഞ് 2 ദിവസമാണ് അച്ഛൻ വന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് വളരെ പ്രത്യേകിച്ച് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ആശയങ്ങളെ പകർന്ന് നമ്മളെ ധന്യവാദത്തിനുള്ള സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി പ്രിയ അച്ഛനോട് ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അൻപുടയവനെ നീ എന്നെ കൺമണി പോൽ കാത്തിനുമേ എന്നുള്ള ഗീതത്തിന്റെ 4 ലൈന് പാടിന് ശേഷം പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള പേരുകൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടമേ നെഞ്ചിറകാലെ പറച്ചു വായി ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ പഞ്ചന കേൾക്കാതടിയേ കരുകളെയും കാക്കണമേ എല്ലാതരങ്ങൾ പിന്നും നീ കാവലതായും
രോഗികളായിട്ടുള്ള ആളുകളുടെ പേര് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പറയുന്നു. ഒരു എലിസബത്ത് ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സോഫിയ എന്ന് പറയുന്ന 3 വയസ്സുള്ള ഒരു മോളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതിന് വളരെ വളരെ സിവിയറായിട്ട് ഇച്ചിങ് വളരെ ശക്തമായ രീതിയിൽ ഉണ്ടാവുന്നു. ഒരുപാട് പ്രയാസം അവൾ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അതിന് സൗഖ്യം വരും എന്നുള്ള സംശയമൊന്നുമില്ല. ആ മോളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ സാരിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബിനോയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പീറ്റർ കെ തോമസിനെ ഓർക്കാം. ഷാലിനി ജോർജിനെ ഓർക്കാം. ശാമ മാത്യുവിനെ ഓർക്കാം. സിൻസി എന്ന് പറയുന്ന കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശോശമ്മ വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോസക്കറിയ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്റ്റീവനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നീതിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓമന നമ്മൾ കഴിഞ്ഞ ആളുകളായിട്ട് ഓർക്കുന്നു. ഓമനെ ഓർത്ത് ദിവസം രീതിയിൽ പ്രാർത്ഥിക്കാം. ജോബി ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല ആളുകളും ഫോണിൽ വിളിച്ച് പറയാറുണ്ട്. വളരെ പ്രയാസത്തിൽ കടന്നു പോകുന്ന ആൾക്കൊക്കെ ഒരുപാട് ആശ്വാസം ലഭിക്കുന്നുള്ളൂ. 4-5 പേര് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമൊന്നുമല്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ചെന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അത് പ്രയോജനമുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയുക. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ രോഗികളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസവും ബലവും സൗഖ്യവും സന്തോഷവും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു നിസ്സാരമായി നമ്മളതിനെ കണക്കാക്കരുത്. ഗൗരവത്തോടുകൂടി അതിനെ കാണുക. അത്ര ആളുകൾ കഴിഞ്ഞാഴ്ച ലീസണച്ചിനെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. വളരെ സിവിയർ സ്റ്റേജിൽ നിന്ന് അച്ഛന് ഒരുപാട് ആരോഗ്യം പ്രാപിച്ചു വരുന്നു എന്നുള്ളൊരു ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ പല ആളുകളും നമ്മൾ പ്രാർത്ഥിച്ച് സൗഖ്യം വരുന്നു എന്നുള്ളതെങ്കിൽ സന്തോഷം, ആരോഗ്യം വീണ്ടും കിട്ടുന്നു എന്നുള്ളതിൽ ഒത്തിരി ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും അത് മതിയാവില്ല. തീർച്ചയായിട്ടും ഈ ആളുകളെയൊക്കെ നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങളെ പേരെഴുതി അവസരങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക. നമ്മുടെ പി എ വർഗീസ് അല്ലേ, ഒരു പി എ വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു സാമുൽ ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അവരെ ഓർത്ത് നമ്മുടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. സ്വാരക്കുമോർ, ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായക്കാരൻ ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. നുറുങ്ങി ഹൃദയത്തോടടുത്ത് വരുന്നവരെ, കലങ്ങിയ മനസ്സോടുകൂടി സമീപിക്കുന്നവരെ തൊട്ട് ആശ്വസിപ്പിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, കന്യമാർന്നൊരു പ്രഭാതം കൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അങ്ങയോ ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ സാധിച്ചില്ലെങ്കിലും അവിടുന്ന് ഞങ്ങളെ കാണുന്നു. അവിടുന്ന് ഞങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഓരോ നൊമ്പരങ്ങളും വേദനകളും അവിടുന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കാൻ ഒരപ്പനുണ്ടെന്നുള്ള ധൈര്യം, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ ഊർജ്ജമായി നിലനിൽക്കുന്നു. അതുതന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഭാഗ്യമായി കണക്കാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ നിമിഷവും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. അങ്ങയുടെ സ്നേഹം അതിന്റെ അർത്ഥതലത്തിൽ തിരിച്ചറിഞ്ഞ് ഭക്തിയോട് വിശുദ്ധിയോട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി പേര് പറഞ്ഞവരെയും ഞങ്ങളുടെ മനസ്സിൽ രോഗികളായിട്ടുള്ളവരെയും പലതരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു പോകുന്ന ആളുകളെ അങ്ങയുടെ മുമ്പാകെ വീണ്ടും സമർപ്പിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനയൊക്കെ കേട്ട് അവർക്ക് അവിടുന്ന് കൊടുക്കുന്ന ആശ്വാസത്തിനും ധൈര്യത്തിനുമായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങ് അവരെയൊക്കെ സ്പർശിക്കുകയും ആ സ്പർശനം അവർക്ക് ഒരു അനുഗ്രഹമായി സന്തോഷമായി നിലനിൽക്കാൻ ഇടയാകുകയും ചെയ്യണമെന്ന് അങ്ങയുടെ കരുണയുടെ മുമ്പാകെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കണ്ണിൽ നിന്ന് കണ്ണീരും ഹൃദയത്തിൽ നിന്ന് വിഷമവും വേദനയും ഭയവും ഒക്കെ നീക്കി പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും നിമിഷങ്ങളായി പ്രാർത്ഥനാ നിമിഷങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനവിടുന്ന് സഹായിക്കണമേ. ഓരോ മക്കളെയും അവിടുന്ന് കാണണമേ. ആ വേദന മറന്ന് ഭയം മറന്ന് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ ഒരു ചിന്ത എല്ലാ പ്രയാസങ്ങളും അതിജീവിപ്പാൻ അവർക്ക് പ്രേരക ശക്തിയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിൽ കൂടിയും അവിടുത്തെ ശക്തി പ്രവഹിക്കണമേ. ദൈവജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുമ്പോൾ അങ്ങ് മാത്രമേ ഉള്ളല്ലോ ദൈവമേ. ആ ഒരു ബോധ്യം, ആ ഒരു ചിന്ത അവരെ കൂടുതൽ അങ്ങയുടെ അടുത്ത് ചേർന്ന് നിൽപ്പാൻ പ്രേരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉറ്റവർ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പകരം വയ്ക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടിയിരുന്ന് അവരുടെ മുറിവുകളെ കഴുകി നീക്കി അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യണമേ. പലതരത്തിലുള്ള പൈശാചിക പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിജയ ശ്ലീവ ആ ഭവനങ്ങളിൽ കാവലായിരുന്നു എല്ലാ പിശാചൊരുക്കുന്ന തന്ത്രങ്ങളെ നീക്കി അവിടെ ശാശ്വതമായ സമാധാനവും അനുഗ്രഹങ്ങളും കൊടുത്ത് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്ത്രിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നന്മയിൽ വളർത്താൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. പഠനം ഒരു ഭാരമായി അവർ തീരുമ്പോൾ, അവർക്ക് പ്രയാസമായി തീരുമ്പോൾ അവിടുന്ന് കൂടെ ഇരുന്ന് അവരെ ലഘൂകരിക്കുവാൻ അവിടുത്തെ കൃപ അവരെ സ്പർശിക്കണമേ. പഠിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് നാട്ടിലൊക്കെയും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ അനേകർ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവർക്ക് നല്ല ഓർമ്മശക്തി അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോവാൻ ഇടയാകല്ലേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവരെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ബന്ധങ്ങളിൽ അനുഗ്രഹവും സന്തോഷവും സമാധാനവും സംജാതാകാൻ അവരുടെ കൃപ കൂടെ ഉണ്ടാകണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന കുഞ്ഞുങ്ങൾ, അനേകരെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ ഓർക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പാവാ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടന, മിഷൻ പ്രവർത്തനങ്ങളെ ശുശ്രൂഷിക്കുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്ന അനേക ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിൽ സംജാതമാകുവാൻ അവിടെ അനുഗ്രഹിക്കണമേ. മനുഷ്യന്റെ സമാധാനം നശിപ്പിക്കുന്ന തീവ്രവാദത്തെയൊക്കെ അവിടെ തുടച്ചു നീക്കണമേ. പ്രകൃതിക്ഷോഭം മൂലം അറിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി രൂപാന്തരപ്പെടുവാൻ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുള്ളവരാണെങ്കിലും കുറ്റമുള്ളവരാണെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ അവിടെ തിരുമനസ്സലിയണമേ. പ്രത്യേകിച്ച് തിരുവചന ധ്യാനിച്ച പ്രിയ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യാത്രയിലൊക്കെ അവിടെ നിന്ന് കൂടുതൽ തിരിച്ചെത്തുന്നിടം വരെയും അങ്ങ് സൂക്ഷിച്ച് തുറന്നും അങ്ങയുടെ കൃപയുണ്ടാകണമേ. അനേകരെ അങ്ങയുടെ സന്നിധിയിലേക്ക് നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പട്ടക്കാരായി അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ അതൊരു നിർബന്ധത്താലല്ല, ഹൃദയത്തിന്റെ സന്തോഷത്തായിട്ട് എന്റെ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള നിമിഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവേശിക്കുവാൻ അവിടുത്തെ സംഗതിയാക്കണമേ. ഈ പരിശുദ്ധ നോമ്പിൽ കൂടി ഞങ്ങൾ പ്രയാണം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങയെ കാണണമേ. അതൊരു ശാന്തിയായി, അതൊരു ശാന്തമായി, അതൊരു പ്രകാശമായി, സമാധാനമായി ഞങ്ങളായിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പരിലസിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വാങ്ങിപ്പോലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെ, പരിശുദ്ധ ആത്മാവിനെ എന്നോ നാളും കുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധ വാസവും നാം എല്ലാവരുടെ കൂടിയും, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പും ഇത് സംബന്ധിക്കുന്നവരും നല്ല കുടുംബങ്ങളോടും കുഞ്ഞുങ്ങളോടും കൂടിയും, ഞാൻ ആവശ്യപ്പെട്ട വിഷയങ്ങളോടു കൂടിയും ഇപ്പോഴും എപ്പോഴും
ഉണ്ടായിരിക്കുമാറാകണമേ. സ്കൂളിൽ ഭാഗമായ എല്ലാവരുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യം കൊണ്ട് നടച്ച വന്നിയ വി സി വർഗീസച്ചൻ, മാമനച്ചൻ, ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങളിൽ വീണ്ടും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ അസിസ്റ്റടിച്ചുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ ബൈബിൾ വായിച്ച ജൂളി ആന്റി, എല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നോമ്പ് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി അതിൽ പ്രവേശിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. തിരുവനന്തപുരം അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.